ഓം ശാന്തി. 11/11/2024. ശുഭാബ പറയുന്നു, മധുരമായ കുട്ടികളെ, തനിക്കുമേൽ പൂർണ്ണ ശ്രദ്ധ വയ്ക്കൂ. ഒരു നിയമവിരുദ്ധമായ പെരുമാറ്റവും ഉണ്ടാകരുത്. ശ്രീമതം ലംഘിച്ചാൽ അതും പതിച്ചു പോകും. ചോദ്യം: കോടാനുകോടിപതികളാകുന്നതിന് ഏതു കാര്യത്തിൽ ശ്രദ്ധിക്കണം? ഉത്തരം: എപ്പോഴും ശ്രദ്ധ വേണം. നമ്മൾ എന്തു കർമ്മം ചെയ്യുന്നുവോ അത് കണ്ട് മറ്റുള്ളവർ ചെയ്യും. ഒരു കാര്യത്തിലും മിത്തിയായ അഹങ്കാരം ഉണ്ടാവരുത്. മുരളി ഒരിക്കലും മുടക്കരുത്. മനസ്സ, വാച, കർമ്മണ സ്വയത്തെ സംരക്ഷിക്കണം. കണ്ണുകൾ ചതിക്കാതിരുന്നാൽ കോടികൾ ശേഖരിക്കുവാൻ സാധിക്കും. ഇതിനുവേണ്ടി അന്തർമുഖിയായി ബാബ ഓർമ്മിക്കൂ. വികർമ്മങ്ങളിൽ നിന്നും സുരക്ഷിതരായിരിക്കൂ. ഓം ശാന്തി. ആത്മീയ കുട്ടികൾക്ക് ബാബ മനസ്സിലാക്കി തന്നിട്ടുണ്ട്, ഇത് അച്ഛനും ടീച്ചറും സദ്ഗുരുവുമാണ്. ഇക്കാര്യം ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ കുട്ടികൾ തീർച്ചയായും ഓർമ്മിക്കണം. ഇതും നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ബാബയെ ഓർമ്മിച്ച് പവിത്രമായി പവിത്രധാമത്തിലേക്ക് പോകാം. ബാബ മനസ്സിലാക്കി തന്നു, പവിത്രധാമത്തിൽ നിന്നു തന്നെയാണ് നിങ്ങൾ താഴേക്ക് വന്നത്. പേര് പവിത്രധാമം എന്നത് തന്നെയാണ്. സദോ പ്രധാനത്തിൽ നിന്നും സദോ, രജോ, തമോ. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ അധം പതിച്ചു. അർത്ഥം: വികാരി ലോകത്തിലെത്തി. നിങ്ങൾ സംഗമയുഗത്തിലാണ്. ജ്ഞാനം കേട്ടപ്പോൾ നമ്മൾ തീരം വിട്ടുകഴിഞ്ഞുവെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. നമ്മൾ ശിവബാബയെ ഓർമ്മിക്കുന്നുവെങ്കിൽ ശിവാലയം ദൂരെയല്ല. ശിവബാബയെ ഓർമ്മിക്കുന്നില്ലെങ്കിൽ ശിവാലയം വളരെ ദൂരെയാണ്. ശിക്ഷകൾ കൂടി അനുഭവിക്കേണ്ടി വന്നാൽ പിന്നെ ശിവാലയം വളരെ ദൂരെയാകും. ബാബ കുട്ടികൾക്ക് കൂടുതലായി ഒരു ബുദ്ധിമുട്ടും തരുന്നില്ല. ഒരു കാര്യം വീണ്ടും വീണ്ടും പറയുന്നു: മനസ്സ, വാച, കർമ്മണ തീർച്ചയായും പവിത്രമാകണം. ഈ കണ്ണുകളും വളരെയധികം ചതിക്കും. അതുകൊണ്ട് കണ്ണുകളെ വളരെയധികം സൂക്ഷിക്കണം. ബാബ പറയുന്നു: ധ്യാനവും യോഗവും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. യോഗം അർത്ഥം ഓർമ്മ. കണ്ണുകൾ തുറന്നിരിക്കുമ്പോഴും നിങ്ങൾക്ക് ബാബയെ ഓർമ്മിക്കുവാൻ സാധിക്കും. ധ്യാനത്തിനെ യോഗം എന്ന് പറയില്ല. ബോഗ് കൊണ്ടുപോകുമ്പോഴും നിർദ്ദേശമനുസരിച്ച് മാത്രം പോകണം. ഇക്കാര്യത്തിലും മായ വളരെയധികം വരും. മായ മൂക്കിനിടിക്കും. ബാബയെ പോലെ തന്നെ മായയും വളരെ ബലവാനാണ്. ഇത്രയും ബലവാനാണ് മുഴുവൻ ലോകത്തിനെയും വേശ്യാലയത്തിലേക്ക് തള്ളിയിട്ടു. അതുകൊണ്ട് ഇക്കാര്യത്തിൽ, സാക്ഷാത്കാരത്തിന്റെ കാര്യത്തിൽ വളരെയധികം സൂക്ഷിക്കണം. ബാബയെ ഓർമ്മിക്കുന്നതും നിയമമനുസരിച്ചായിരിക്കണം. നിയമവിരുദ്ധമായ കർമ്മം ചെയ്താൽ പാടെ വീഴ്ത്തിക്കളയും. സാക്ഷാത്കാരത്തിനു വേണ്ടി ആഗ്രഹിക്കരുത്. ഇച്ഛ മാത്രം അവിദ്യ. ബാബയുടെ ആജ്ഞ അനുസരിച്ച് നടക്കുകയാണെങ്കിൽ ആവശ്യപ്പെടാതെ തന്നെ ബാബ നിങ്ങളുടെ സർവ ആഗ്രഹങ്ങളും പൂർത്തീകരിച്ചു തരും. ബാബയെ അനുസരിക്കാതെ തെറ്റായ വഴി തിരഞ്ഞെടുത്താൽ സ്വർഗത്തിലെത്തുന്നതിനു പകരം നരകത്തിൽ തന്നെ വീഴും. ആനയെ മുതല പിടിച്ചു എന്ന് പറയുന്നുണ്ട്. വളരെ പേർക്ക് ജ്ഞാനം നൽകിയിരുന്നവർ, ബാബയ്ക്ക് ഭോഗ് അർപ്പിച്ചിരുന്നവർ ഇന്നിവിടെ പോയി. നിയമവിരുദ്ധമായ പെരുമാറ്റം കാരണം പൂർണമായും മായാവിയായി. ദേവതയാകാൻ വന്ന് ചെകുത്താനായി. ദേവതയാകേണ്ടിയിരുന്ന നല്ല പുരുഷാർത്ഥി കുട്ടികൾ അസുരന്മാരായി. അസുരന്മാരുടെ കൂടെ ജീവിക്കുന്നുവെന്നും ബാബയ്ക്കറിയാം. വഞ്ചകരാകുന്നു. ബാബയുടേതായതിനു ശേഷം പിന്നെ മായയുടേതാകുന്നവരെയാണ് വഞ്ചകർ എന്ന് പറയുന്നത്. തന്റെ മേൽ ശ്രദ്ധ വേണം. ശ്രീമതം ലംഘിച്ചാൽ വീഴും. അറിയാൻ പോലും പറ്റില്ല. അങ്ങനെ ആരും നരകത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ബാബ കുട്ടികൾക്ക് മുന്നറിയിപ്പ് തരുന്നു. ഇന്നലെയും ബാബ പറഞ്ഞിരുന്നു, ധാരാളം ഗോപന്മാർ കമ്മിറ്റികളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എന്തുതന്നെ ചെയ്താലും ശ്രീമതത്തിന്റെ ആധാരമില്ലാതെയാണ് ചെയ്യുന്നതെങ്കിൽ ഡിസർവീസ് ചെയ്യുകയാണ്. ശ്രീമതമില്ലാതെ ചെയ്താൽ വീണുകൊണ്ടേയിരിക്കും. ബാബ ആരംഭത്തിൽ കമ്മിറ്റി ഉണ്ടാക്കിയപ്പോൾ അമ്മമാരുടെയാണ് ഉണ്ടാക്കിയത്. കാരണം കലശം മാതാക്കൾക്കാണ് ലഭിക്കുന്നത്. വന്ദേ മാതരം എന്നല്ലേ പാടിയിരിക്കുന്നത്. ഇപ്പോൾ ഗോപന്മാരും കമ്മിറ്റി ഉണ്ടാക്കുന്നു. പക്ഷേ വന്ദേ ഗോപം എന്ന് പാടിയിട്ടില്ലല്ലോ. ശ്രീമദത്തിലൂടെ അല്ല നടക്കുന്നതെങ്കിൽ മായയുടെ വലയിൽ കുടുങ്ങിപ്പോകുന്നു. ബാബ അമ്മമാരുടെ കമ്മിറ്റി ഉണ്ടാക്കി എല്ലാം അവരെ ഏൽപ്പിച്ചു. പുരുഷന്മാരാണ് സാധാരണ എല്ലാം കളഞ്ഞു കുളിക്കുന്നത്, സ്ത്രീകളല്ല. അതുകൊണ്ട് ബാബയും കലശം മാതാക്കളുടെ മേൽ വയ്ക്കുന്നു. പക്ഷേ ഈ ജ്ഞാനമാർഗത്തിൽ മാതാക്കളും എല്ലാം നഷ്ടപ്പെടുത്തി പാപ്പരാകാറുണ്ട്. കോടി കോടി ഭാഗ്യശാലികളാകേണ്ടവർ മായയോട് പരാജയപ്പെട്ട് പാപ്പരാകാറുണ്ട്. ഇവിടെ സ്ത്രീയും പുരുഷനും രണ്ടു കൂട്ടരും പാപ്പരാകാൻ സാധ്യതയുണ്ട്, പാപ്പരാകുന്നുമുണ്ട്. എത്ര പേരാണ് തോൽവി സമ്മതിച്ചു പോയത്? എല്ലാം കളഞ്ഞു കുളിച്ചില്ലേ? ബാബ പറയുകയാണ്, ഭാരതവാസികളാണ് പൂർണമായും കളഞ്ഞു കുളിച്ചത്. മായ എത്ര ശക്തിശാലിയാണ്! നമ്മൾ എങ്ങനെ ജീവിച്ചവരാണ്! എവിടെ നിന്നാണ് വീണ് അധം പതിച്ചു പോയത് എന്ന് പോലും മനസ്സിലാകുന്നില്ല. ഇവിടെയും ഉയരത്തിലേക്ക് കയറി കയറി വന്ന് ശ്രീമദം മറന്ന് തന്റെ വഴിക്ക് നടക്കുമ്പോൾ പാപ്പരാകുന്നു. പുറത്തുള്ളവർ പാപ്പരായാലും ചിലപ്പോൾ അഞ്ചാറു വർഷത്തിനു ശേഷം എഴുന്നേൽക്കുന്നു. ഇവിടെ 84 ജന്മത്തേക്ക് പാപ്പരായി പോകുന്നു. ഉയർന്ന പദവി നേടുവാൻ സാധിക്കില്ല. എത്ര പേരാണ് പാപ്പരായിക്കൊണ്ടിരിക്കുന്നത്? ബാബയുടെ അടുക്കൽ ഫോട്ടോ ഉണ്ടായിരുന്നെങ്കിൽ പറഞ്ഞു തരാമായിരുന്നു. ബാബ പറയുന്നത് വളരെ ശരിയാണെന്ന് നിങ്ങളും സമ്മതിക്കും. എത്ര വലിയ മഹാരഥിയായിരുന്നു, എത്ര പേരെ ഉയർത്തി! പക്ഷേ ഇന്നില്ല, കളഞ്ഞു കുളിച്ചു. ബാബ വീണ്ടും വീണ്ടും കുട്ടികൾക്ക് മുന്നറിയിപ്പ് തരുന്നു. തനിക്ക് തോന്നിയതുപോലെ കമ്മിറ്റികൾ ഉണ്ടാക്കുന്നതിൽ ഒരു കാര്യവുമില്ല. പരസ്പരം കൂടിയിരുന്ന് പരദൂഷണം പറയുക, അവരങ്ങനെയാണ്, ഇവർ ഇങ്ങനെയാണ്. മുഴുവൻ ദിവസവും ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാബയുമായി ബുദ്ധിയോഗം ഉണ്ടെങ്കിലേ സദോ പ്രധാനമാകൂ. ബാബയുടേതായിട്ട് ബാബയുമായി കണക്ഷൻ ഇല്ലെങ്കിൽ വീണ്ടും വീണ്ടും വീണുകൊണ്ടിരിക്കും. കണക്ഷൻ തന്നെ മുറിഞ്ഞു പോകുന്നു. കണക്ഷൻ വിട്ടുപോയാൽ മായ എന്തുകൊണ്ട് എന്നെ ഇത്രയും ശല്യപ്പെടുത്തുന്നു എന്ന് പേടിക്കരുത്. എങ്ങനെയെങ്കിലും ബാബയുമായി കണക്ഷൻ യോജിപ്പിച്ചു വരണം, ഇല്ലെങ്കിൽ എങ്ങനെ ബാറ്ററി ചാർജ് ആകും? വികർമ്മം ഉണ്ടാകുമ്പോൾ ബാറ്ററി ഡിസ്ചാർജ് ആകും. ആരംഭത്തിൽ എത്ര പേരാണ് ബാബയുടെ കുട്ടികളായത്? ബട്ടിയിൽ വന്നു, പക്ഷേ ഇന്നിവിടെ പോയി, വീണുപോയി. കാരണം പഴയ ലോകം ഓർമ്മ വന്നു. ഇപ്പോൾ ബാബ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് പരിധിയില്ലാത്ത വൈരാഗ്യം ഉണർത്തുകയാണ്. ഈ പഴയ ലോകത്തിനോട് ഒരാഗ്രഹവും വയ്ക്കരുത്, ഹൃദയം സ്വർഗത്തിൽ വയ്ക്കണം. ലക്ഷ്മി നാരായണനെ പോലെ ആകണമെങ്കിൽ പരിശ്രമിക്കണം. ബുദ്ധിയോഗം ഒരു ബാബയുമായിട്ടായിരിക്കണം. പഴയ ലോകത്തിനോട് വൈരാഗ്യം വരണം. സുഖധാമത്തിനെയും ശാന്തിധാമത്തിനെയും ഓർമ്മിക്കൂ. സാധിക്കുന്നിടത്തോളം എഴുന്നേൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കറങ്ങുമ്പോഴും ബാബയെ ഓർമ്മിക്കൂ. വളരെ സഹജമാണിത്. നരനിൽ നിന്നും നാരായണനാവാൻ വേണ്ടിയാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. സർവരോടും പറയണം, ഇപ്പോൾ തമോ പ്രധാനത്തിൽ നിന്നും സദോ പ്രധാനമാകണം. കാരണം ഇപ്പോൾ മടക്കയാത്രയാണ്. ലോക ചരിത്രവും ഭൂമിശാസ്ത്രവും ആവർത്തിക്കുക അർത്ഥം നരകത്തിൽ നിന്നും സ്വർഗം, വീണ്ടും സ്വർഗത്തിൽ നിന്നും നരകം. ഈ ചക്രം കറങ്ങിക്കൊണ്ടേയിരിക്കും. ബാബ പറയുന്നു, ഇവിടെ സുദർശന ചക്രധാരിയാകണം. നമ്മൾ എത്ര പ്രാവശ്യം ചക്രം തിരിഞ്ഞതാണെന്ന സ്മൃതിയിലിരിക്കണം. ഇപ്പോൾ വീണ്ടും നമ്മൾ ദേവതയാകുകയാണ്. ലോകത്തിൽ ആരും ഈ രഹസ്യത്തെ മനസ്സിലാക്കുന്നില്ല. ദേവതകൾക്ക് ഈ ജ്ഞാനമില്ല. അവർ പവിത്രമായവരാണ്. ശങ്കൂതുവാൻ അവർക്ക് ജ്ഞാനമേ ഇല്ലല്ലോ. അവർ പവിത്രമായതിനാൽ അവർക്ക് ഈ അടയാളം നൽകേണ്ട ആവശ്യമേ ഇല്ല. രണ്ടു കൂട്ടരും, ദേവതകളും അസുരന്മാരും, ഒരുമിച്ചുള്ള സമയത്താണ് അടയാളങ്ങൾ വേണ്ടിവരുന്നത്. നിങ്ങൾക്കും അടയാളമില്ല. കാരണം നിങ്ങൾ ഇന്ന് ദേവതയായി നാളെ അസുരനായേക്കാം. ബാബ ദേവതയാക്കി മാറ്റുന്നു, മായ അസുരനാക്കി മാറ്റുന്നു. ബാബ മനസ്സിലാക്കി തരുമ്പോഴാണ് അറിയുന്നത് സത്യത്തിൽ നമ്മുടെ അവസ്ഥ താഴ്ന്നിരിക്കുകയാണെന്ന്. എത്രയോ പേരാണ് ബാബയുടെ ഖജനാവിൽ നിക്ഷേപിച്ചിട്ട് തിരികെ ചോദിച്ച് അസുരന്മാരാകുന്നത്. ഇതിൽ യോഗത്തിന്റെ തന്നെയാണ് കുറവ്. യോഗത്തിലൂടെ തന്നെ പവിത്രമാകണം. നിങ്ങൾ ബാബയെ വിളിക്കുന്നുമുണ്ടല്ലോ. ബാബ വരൂ, ഞങ്ങളെ പതിതത്തിൽ നിന്നും പാവനമാക്കൂ. അങ്ങനെ ഞങ്ങൾ സ്വർഗത്തിൽ പോകട്ടെ. ഓർമ്മയുടെ യാത്ര തന്നെ പാവനമായി ഉയർന്ന പദവി നേടുന്നതിനു വേണ്ടിയാണ്. പക്ഷെ ചിലർ മുന്നോട്ടു പോകെ മരിച്ചു പോകുന്നു. അർത്ഥം, ജ്ഞാനം വിട്ടുപോകുന്നു. പിന്നെ കുറച്ചു ജ്ഞാനമെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ ശിവാലയത്തിൽ തീർച്ചയായും വരും. പദവി എങ്ങനെയുള്ളതാണെങ്കിലും വരും. ഒരു പ്രാവശ്യം ഓർമ്മിച്ചിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിൽ തീർച്ചയായും വരും. പക്ഷെ ഉയർന്ന പദവി കിട്ടില്ല എന്ന് മാത്രം. സ്വർഗം എന്ന് കേൾക്കുമ്പോഴേ സന്തോഷം വരണം. തോറ്റ് കാൽകാശിന്റെ പദവി കിട്ടുന്നതിൽ തൃപ്തരാകരുത്. ഞാൻ വേലക്കാരനായി പോയി എന്ന ഫീലിംഗ് എന്തായാലും വരുമല്ലോ. അന്തിമ സമയത്ത് നിങ്ങൾക്ക് സാക്ഷാത്കാരം ഉണ്ടാകും. എന്തു വികർമ്മം ചെയ്തിട്ടാണ് എന്റെ പദവി ഇങ്ങനെയായി പോയതെന്ന്? എന്തുകൊണ്ട് മഹാറാണിയായിക്കൂടാ? ഓരോ ചുവടിലും ശ്രദ്ധിച്ചാലേ നിങ്ങൾക്ക് കൂടി കോടിപതികളാകുവാൻ കഴിയൂ. ക്ഷേത്രങ്ങളിൽ ദേവതകൾക്ക് താമരയുടെ അടയാളം കാണിച്ചിട്ടുണ്ട്. പദവിയിൽ വ്യത്യാസമുണ്ടാകുമല്ലോ. ഇന്നത്തെ രാജപദവിക്ക് എത്ര ഷോയാണ്! അതും വെറും അരകൽപ്പത്തേക്കുള്ളത്. സദാകാലത്തേക്ക് രാജാവാകുവാൻ ഇവിടെ ആർക്കും സാധിക്കില്ല. ബാബ പറയുന്നു, നിങ്ങൾക്ക് ലക്ഷ്മി നാരായണൻ ആകണമെങ്കിൽ അതുപോലെ പുരുഷാർത്ഥവും ചെയ്യണം. ഞാൻ എത്ര മറ്റുള്ളവരുടെ നന്മ ചെയ്യുന്നുണ്ട്, എത്ര സമയം ഞാൻ അന്തർമുഖിയായി ബാബയെ ഓർമ്മിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നമ്മുടെ മധുരമായ വീട്ടിലേക്ക് മടങ്ങിപ്പോവുകയാണ്. എന്നിട്ട് സുഖധാമത്തിലേക്ക് വരും. ജ്ഞാനത്തിന്റെ ഈ മഥനം ഉള്ളിൽ നടക്കണം. ബാബയിൽ ജ്ഞാനവും യോഗവും രണ്ടുമുണ്ട്, നിങ്ങളിലും ഉണ്ടാവണം. നമ്മളെ ശിവബാബയാണ് പഠിപ്പിക്കുന്നതെന്നറിയാമല്ലോ. അപ്പോൾ ജ്ഞാനവുമായി യോഗവുമായി, ജ്ഞാനവും യോഗവും ഒരുമിച്ചാണുള്ളത്. അല്ലാതെ യോഗത്തിലിരുന്ന് ബാബ ഓർമ്മിച്ചപ്പോൾ ജ്ഞാനം മറന്നുപോയി എന്ന് വരാൻ പാടില്ല. ബാബ യോഗം പഠിപ്പിക്കുമ്പോൾ ജ്ഞാനം മറക്കാറുണ്ടോ? മുഴുവൻ ജ്ഞാനവും ബാബയിലുണ്ട്. നിങ്ങൾ കുട്ടികളിലും മുഴുവൻ ജ്ഞാനവും ഉണ്ടായിരിക്കണം, പഠിക്കണം. ഞാൻ എന്ത് കർമ്മം ചെയ്യുന്നുവോ അത് കണ്ട് മറ്റുള്ളവരും ചെയ്യും. ഞാൻ മുരളി കേട്ടില്ലെങ്കിൽ മറ്റുള്ളവരും കേൾക്കില്ല. മിഥ്യ അഹങ്കാരം വന്നാൽ മായ പെട്ടെന്ന് ആക്രമിക്കും. ഓരോ ചുവടും ബാബയുടെ ശ്രീമത്തനുസരിച്ചായിരിക്കണം, ഇല്ലെങ്കിൽ എന്തെങ്കിലും വികർമ്മം ഉണ്ടായിക്കൊണ്ടിരിക്കും. പല കുട്ടികളും തെറ്റ് ചെയ്തിട്ട് ബാബയോട് പറയാതിരിക്കുമ്പോൾ തന്റെ തന്നെ നാശം ചെയ്യുകയാണ്. തെറ്റു സംഭവിക്കുമ്പോൾ മായ പ്രഹരിക്കും, ചില്ലിക്കാശിന് വിലയില്ലാത്തവരാക്കി മാറ്റും. പുരുഷന്മാരുടെ ഇങ്ങനെയുള്ള കമ്മിറ്റികൾ ഉണ്ടാക്കുവാൻ ബാബ ഇതുവരെ പറഞ്ഞിട്ടില്ല. കമ്മിറ്റിയിൽ ഒന്നോ രണ്ടോ വിവേകശാലികളായ പെൺകുട്ടികൾ തീർച്ചയായും വേണം. അവരുടെ നിർദ്ദേശം അനുസരിച്ചായിരിക്കണം പ്രവർത്തിക്കേണ്ടത്. ലക്ഷ്മിക്കാണല്ലോ കലശം നൽകിയിരിക്കുന്നത്. അമൃത് കുടിപ്പിച്ചിരുന്നു, എന്നിട്ട് യജ്ഞത്തിൽ വിഘ്നവും ഉണ്ടാക്കിയിരുന്നു എന്നും പാടിയിട്ടുണ്ട്. പലതരത്തിലുള്ള വിഘ്നമിടുന്നവരുണ്ട്. ദിവസം മുഴുവനും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇത് വളരെ മോശമായ കാര്യമാണ്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും ബാബയ്ക്ക് റിപ്പോർട്ട് നൽകണം. പരിവർത്തനപ്പെടുത്തുന്ന ആൾ ഒരു ബാബ തന്നെയാണ്. നിങ്ങൾ നിയമം കയ്യിലെടുക്കരുത്. നിങ്ങൾ ബാബയെ ഓർമ്മിക്കൂ. സർവർക്കും ബാബയെ പരിചയപ്പെടുത്തൂ. എങ്കിൽ ഇങ്ങനെയാകാൻ, ലക്ഷ്മി നാരായണനെ പോലെ ആകാൻ സാധിക്കും. മായ വളരെ കടുത്തതാണ്, ആരെയും വിടില്ല. ബാബയ്ക്ക് മുടങ്ങാതെ വാർത്തകൾ എഴുതണം. ബാബയിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിക്കണം. നിർദ്ദേശങ്ങൾ അല്ലെങ്കിലും സദാ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുട്ടികൾ ഇങ്ങനെ കരുതുന്നു. ബാബ സ്വയമേവ തന്നെ ഇക്കാര്യത്തിൽ മനസ്സിലാക്കി തന്നതാണ്. ബാബ അന്തർയാമിയാണ് എന്നല്ല. ബാബ പറയുന്നു, അല്ല, ഞാൻ കേവലം ജ്ഞാനം പഠിപ്പിക്കുകയാണ്. ഇതിൽ അന്തർയാമിയുടെ കാര്യമേയില്ല. ശരിയാണ്, എനിക്കറിയാം, ഇതെല്ലാം എന്റെ കുട്ടികളാണ്. ഓരോ ശരീരത്തിനുള്ളിലും എന്റെ കുട്ടികളാണ് ഇരിക്കുന്നത്. അല്ലാതെ എല്ലാവരുടെയും ഉള്ളിൽ ബാബ ഇരിക്കുന്നു എന്നല്ല. മനുഷ്യർ തലകീഴായി മനസ്സിലാക്കിയിരിക്കുന്നു. ബാബ പറയുന്നു, എല്ലാ ഭൃഗുടി സിംഹാസനത്തിലും ആത്മാവാണ് സ്ഥിതി ചെയ്യുന്നത് എന്നെനിക്കറിയാം. ഇതൊക്കെ എത്ര സഹജമായ കാര്യങ്ങളാണ്. എല്ലാ ചൈതന്യ ആത്മാക്കളും അവരവരുടെ സിംഹാസനത്തിലിരിക്കുന്നു. എന്നിട്ടും പരമാത്മാവ് സർവവ്യാപിയാണെന്ന് പറയുന്നു. ഇതാണ് ഒരേ ഒരു തെറ്റ്. ഇക്കാരണത്താലാണ് ഭാരതം ഇത്രയും അധം പതിച്ചത്. ബാബ പറയുന്നു, നിങ്ങൾ എന്നെ ഒരുപാട് നിന്ദിച്ചു. വിശ്വത്തിന്റെ അധികാരിയാക്കിയ ബാബയെ നിങ്ങൾ നിന്ദിച്ചു. അതുകൊണ്ട് ബാബ പറയുകയാണ്, യഥാ യഥാഹി ധർമ്മസ്യ, സർവവ്യാപി എന്നുള്ള ജ്ഞാനം വിദേശികൾ പഠിച്ചത് ഭാരതവാസികളിൽ നിന്നുമാണ്. ഏതുപോലെയാണ് ഭാരതീയരും അവരിൽ നിന്നും പുതിയ പുതിയ വിദ്യകൾ തലകീഴായി പഠിക്കുന്നത്. നിങ്ങൾ ഒരു ബാബയെ തന്നെ ഓർമ്മിക്കണം, ബാബയുടെ പരിചയം സർവർക്കും കൊടുക്കണം. നിങ്ങളാണ് അന്ധന്മാരുടെ ഊന്നുവടി. വടി കൊണ്ട് വഴി പറഞ്ഞു കൊടുക്കാറില്ലേ? ശരി, വളരെ കാലത്തെ ഒരുപാടിനു ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണയും പുലർകാല വന്ദനവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ആത്മീയ കുട്ടികളുടെ ആത്മീയ അച്ഛനും നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യമായ സാരം: ബാബയുടെ ആജ്ഞ അനുസരിച്ച് ഓരോ കാര്യവും ചെയ്യണം. ശ്രീമതം ഒരിക്കലും ലംഘിക്കാതിരിക്കുമ്പോഴാണ് ആവശ്യപ്പെടാതെ തന്നെ സർവ മനോകാമനകളും പൂർത്തീകരിക്കപ്പെടുന്നത്. സാക്ഷാത്കാരത്തിന്റെ ആഗ്രഹം പാടില്ല. ഇച്ഛ മാത്രം അവിദ്യ ആകണം. പരസ്പരം കൂടിയിരുന്ന് പരദൂഷണം നടത്തരുത്. അന്തർമുഖിയായിരുന്ന് പരിശോധിക്കണം, ഞാൻ എത്ര സമയം ബാബ ഓർമ്മിക്കുന്നുണ്ട്? ഉള്ളിൽ ജ്ഞാനത്തിന്റെ മഥനം നടക്കുന്നുണ്ടോ? വരദാനം: സംബന്ധ സമ്പർക്കത്തിൽ വരുന്ന ഓരോ ആത്മാക്കൾക്കും ദാനം നൽകുന്ന മഹാദാനി വരദാനിയായി ഭവിക്കട്ടെ. മുഴുവൻ ദിവസവും ആരെല്ലാമാണോ സംബന്ധ സമ്പർക്കത്തിൽ വരുന്നത്, അവർക്കെല്ലാം ഏതെങ്കിലും ശക്തിയോ ജ്ഞാനമോ ഗുണമോ ദാനമായി നൽകും. താങ്കളുടെ പക്കൽ ജ്ഞാനത്തിന്റെയും ശക്തികളുടെയും ഗുണങ്ങളുടെയും ഖജനാവുകളുണ്ട്. ഒരു ദിവസം പോലും ദാനം നൽകാതിരിക്കരുത്. അപ്പോൾ മാത്രമേ താങ്കളെ മഹാദാനി എന്ന് വിളിക്കാനാകൂ. തന്റെ ശ്രേഷ്ഠ സ്ഥിതിയുടെ വായുമണ്ഡലത്തിലൂടെയും തന്റെ മനോഭാവത്തിന്റെ വൈബ്രേഷനിലൂടെയും ഓരോ ആത്മാക്കൾക്കും സഹയോഗം നൽകുമ്പോഴാണ് താങ്കളെ വരദാനി എന്ന് വിളിക്കുക. ശ്ലോകൻ: ആരാണോ ബാബ്ദാദയുടെയും ഈശ്വരീയ കുടുംബത്തിന്റെയും സമീപത്തുള്ളവർ, അവരുടെ മുഖത്ത് സന്തുഷ്ടത, ആത്മീയത, പ്രസന്നത എന്നിവയുടെ നിറഞ്ഞ പുഞ്ചിരിയുണ്ടാകും. ഓം ശാന്തി.